കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിൾ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പഠനത്തിലുള്ള ഒരാമുഖമാണ് ഈ പ്രഭാഷണ പരമ്പര. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് ആദ്യ ചരിത്രമാണ്, പ്രപഞ്ച സൃഷ്ടി മുതൽ ഉള്ള ചരിത്രം. മനുഷ്യൻ പരസ്പരം മനസ്സിലാവാൻ സാധിക്കാത്തതിൽ ഭിന്നിച്ച് ചിതറിപ്പോയ സംഭവം വരെ നമ്മൾ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെയുള്ള യാത്രയിൽ കണ്ടെത്തി. ദൈവം എല്ലാം ഭംഗിയായി സൃഷ്ടിച്ചു. അവിടെ സൃഷ്ടിച്ചത് നന്മ മാത്രമായിരുന്നുവെന്നും, പിന്നെ എപ്രകാരമാണ് ഈ നന്മയായ പ്രപഞ്ചത്തിലേക്ക് നന്മയല്ലാത്തത് തിന്മ കടന്നുകൂടിയതെന്നും നമ്മൾ കാണുകയുണ്ടായി. ആദ്യ ചരിത്രം അവസാനിക്കുമ്പോൾ പ്രതീക്ഷയില്ലാത്തൊരു സമൂഹത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. പരസ്പരം മനസ്സിലാക്കാനാവാതെ ഭാഷ ഭിന്നിച്ച് ചിതറി അകന്നുപോകുന്ന ഒരു സമൂഹം. ഇവിടെ നിന്നാണ് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനം ശക്തമായി ആരംഭിക്കുന്നത്, രക്ഷാകരമായി ഇടപെടൽ ആരംഭിക്കുന്നത്. രക്ഷാചരിത്രത്തിന്റെ 2-ാം ഘട്ടം നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നു. അതിനെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാം. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം അവതരിപ്പിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ 12-50 അധ്യായങ്ങളാണ്. പൂർവ്വപിതാക്കന്മാരെന്നറിയപ്പെടുന്നത് പ്രധാനമായും അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 പുത്രന്മാരായ ഗോത്രപിതാക്കന്മാർ. ഇവരെയാണ് പൊതുവെ പൂർവ്വപിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം നൽകുന്ന പ്രത്യേക വെളിപാടുകൾ, അവരിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ പ്രകടമാകുന്ന ദൈവചിത്രം, ദൈവം അവർക്ക് നൽകുന്ന വാഗ്ദാനം, ദൈവം അവർക്ക് വയ്ക്കുന്ന നിബന്ധനകൾ, അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അവരുടെ മറുപടി, ഇതെല്ലാം ഈ അധ്യായങ്ങളിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഏറ്റവും കാതലായി നിൽക്കുന്ന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു സമൂഹത്തെ അഥവാ മനുഷ്യ സമൂഹത്തെ ഒരു കുടുംബമായി രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ പൂർവ്വപിതാക്കന്മാരിലൂടെ നടത്തുന്നത് എന്ന് പറയാൻ സാധിക്കും. അഥവാ പൂർവ്വപിതാക്കന്മാരുടെ അനുഭവത്തിലൂടെ, ദൈവാനുഭവത്തിലൂടെ അവർക്കുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ എപ്രകാരം ഒരു ജനം രൂപപ്പെടുന്നു എന്നതാണ്. കുടുംബചരിത്രമായിട്ടാണ് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. അബ്രാഹം മുതൽ ജോസഫ് വരെയുള്ള ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു കുടുംബചരിത്രമായിട്ടാണ് കാണുന്നത്. അതിനുശേഷമാണ് കുടുംബത്തിൻ്റെ ചരിത്രം ഒരു ദേശത്തിൻ്റെ ചരിത്രമായി മാറുക. പൂർവ്വ പിതാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത് 1850 മുതൽ 1700 BC വരെയുള്ള കാലഘട്ടമാണെന്നാണ്. 1850 മുതൽ 1700 വരെയുള്ള കാലഘട്ടം. ഇത് മധ്യപൗരസ്ത് ദേശത്ത് മെസോപ്പൊട്ടേമിയ, കാനൻ, ഈജിപ്ത് ഈ പ്രദേശങ്ങളിൽ ജനതകളുടെ വലിയ കുടിയേറ്റത്തിൻ്റെ കാലമായിരുന്നു. ജനതകൾ മാറി മാറി വരികയും ഒരു ജനത മറ്റൊന്നിനെ തുരത്തി സ്ഥാനം കൈവശമാക്കുകയും ചെയ്യുന്ന വലിയ പടയോട്ടങ്ങളുടെ കാലം. പ്രത്യേകിച്ചും മെസോപ്പൊട്ടേമിയയാണ് ഇപ്രകാരമുള്ള പടയോട്ടങ്ങളുടെ വേദിയായി തീർന്നത്. വടക്ക് കൗക്കസസ് മലകളിൽ താഴേക്ക് വന്നവർ സമതലത്ത് വാസമുറപ്പിക്കുകയും അവർ അവിടെ തുരത്തപ്പെടുകയും ചെയ്യുന്നു. തെക്ക് മരുഭൂമിയുടെ ഭാഗത്തു നിന്നും പടിഞ്ഞാറു നിന്നും ഒക്കെ വന്നവർ ഇവിടെ ഈ മധ്യ പൗരസ്ത്യ ദേശത്ത് യൂഫ്രട്ടീസ് നദി, ടൈഗ്രിസ് നദിയുടെ മധ്യത്തിൽ വാസമുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അനേകം സംസ്കാരങ്ങൾ, അനേകം സാമ്രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയ സ്ഥലം. ഈ ജനതകളുടെ കുടിയേറ്റത്തിൻ്റെയും പടയോട്ടത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം ബൈബിൾ അവതരിപ്പിക്കുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ പൂർവ്വപിതാവ് അബ്രാഹാമാണ്. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതോടുകൂടിയാണ് ചരിത്രത്തിൻ്റെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നത്. അബ്രാഹത്തെക്കുറിച്ച് ആദ്യ ചരിത്രത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു വെച്ചിരുന്നു, ഊറിൽ നിന്ന് പുറപ്പെട്ടു പോയ തേരായുടെ മകനാണ് അബ്രാഹം. അബ്രാഹത്തോടൊപ്പം പിതാവ് തേര ഹാരാനിൽ ഒന്ന് വാസമുറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ ചരിത്രം അവസാനിക്കുന്നത്. പിതാവിൻ്റെ മരണത്തിന് ശേഷം ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അബ്രാഹത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അബ്രാഹത്തിന് ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ നിർണായകമായ ഇടപെടൽ സംഭവിക്കുക. അബ്രാഹത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിലാണ്. അതിൽ അബ്രാഹത്തിൻ്റെ വിളി ഏറ്റവും പ്രസക്തമാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഇതാണ് അബ്രാഹത്തിൻ്റെ വിളിയും അബ്രാഹത്തിന് ദൈവം നൽകുന്ന വാഗ്ദാനവും. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവം പ്രത്യേക മുഖവരെയൊന്നും കൂടാതെയാണ് കടന്നു വരുന്നത്. ആരാണ് ഈ ദൈവമെന്നോ എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവമെന്നോ ഒന്നും ആദ്യമേ വിശേഷിപ്പിക്കുന്നില്ല. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരണം ആരംഭിക്കുന്നത്. ഈ കർത്താവ് ആരാണെന്ന് അബ്രാഹം സാവകാശമാണ് അറിയുക, പരിചയപ്പെടുക. പക്ഷേ കടന്നു വരുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യക്തമായി. ഇതുവരെ ഉണ്ടായിരുന്നതിനും തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തെളിയുക. ഈ ദൈവം ആവശ്യപ്പെടുന്നത് ബലിയർപ്പണമോ ആരാധനയോ ഒന്നുമല്ല. ഈ ദൈവം ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ് അനുസരണം. ആദ്യമേ പറയുന്നത് നീ വിട്ടുപോകണം, നീ ഇപ്പോഴായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറപ്പെടണം. 3 കാര്യങ്ങൾ അടുത്തേക്ക് എടുത്തു കാണിക്കുന്നത്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും. ദേശം ഏറ്റവും വിശാലമായ അർത്ഥത്തിലാണ്, സുരക്ഷിതത്വം നൽകുന്നതാണ് ദേശം. നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ പൗരന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്തേക്ക് പോകുമ്പോൾ പാസ്പോർട്ട് ആവശ്യമാണ്. ഏത് ദേശവാസിയാണ്, ഏത് ദേശത്തെ പൗരനാണ് ഞാൻ എന്ന് എനിക്ക് തെളിയിക്കുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് ഈ പാസ്പോർട്ട്. ഇത് സംരക്ഷണം നൽകുന്നതാണ്. അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നതിന് ദേശം നീ വിട്ടുപേക്ഷിക്കുക, പോരാ, അടുത്തത് ബന്ധുക്കളാണ്. ദേശത്തിൽ നിന്ന് അടുത്ത് അല്പം കൂടി അടുത്തതാണ് ബന്ധുക്കളുടെ കുലത്തിൻ്റെതായ സംരക്ഷണം. അതിനും ഉള്ളിലുള്ളതാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുടുംബമാണ്, പിതൃഭവനം. ദേശം, കുടുംബം, പിതൃഭവനം, ഇത് മൂന്നും വിട്ടുപേക്ഷിച്ചിറങ്ങാനായിട്ടാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുക. തൻ്റെ അസ്തിത്വവും തൻ്റെ വ്യക്തിത്വവും സുരക്ഷിതത്വവും എല്ലാം അബ്രാഹം കണ്ടെത്തിയിരുന്നത് ഈ 3 ബന്ധങ്ങളിലൂടെയാണ്, പിതൃഭവനം, കുടുംബം, ദേശം. ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കുക, ഒരു പുറപ്പാടിന് ആഹ്വാനം ചെയ്യുകയാണ്. സുരക്ഷിതത്വം ഇനി ദൈവത്തിൽ മാത്രം തേടുക. ഇതുവരെ നേടിയെടുത്തതിലോ ഇതുവരെ ലഭിച്ചതിലോ ഒന്നുമല്ല സുരക്ഷിതത്വം കണ്ടെത്തേണ്ടത്. ഇതുവരെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ഒരു ജീവിത രീതി, ഒരു ജീവിത ശൈലി, ഒരു വിശ്വാസ സംഹിത, ഇതെല്ലാം അബ്രാഹത്തിന് ഇനി രൂപപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തേത്, നീ പോവുക. പുറപ്പെടണം, ഇറങ്ങിത്തിരിക്കണം, യാത്ര ചെയ്യണം. എങ്ങോട്ടാണ് എന്ന് കൃത്യമായി പറയുന്നില്ല. ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഏതാണ് ഈ നാടെന്ന് അബ്രാഹത്തിന് ആരംഭത്തിൽ വ്യക്തമല്ല. പടിപടിയായിട്ടാണ് വ്യക്തത കിട്ടുക. അബ്രാഹമോട് ഒന്ന് യാത്ര ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഏതാണ് ലക്ഷ്യമെന്നറിയാതെ ഇറങ്ങിത്തിരിക്കാനാണ്. കയ്യിലുള്ളത് വിടണം, വേറൊന്ന് കിട്ടിയിട്ടുമില്ല. ഇതുവരെയുള്ള സുരക്ഷിതത്വം ഉപേക്ഷിക്കണം, പുതിയതൊന്ന് കിട്ടാൻ പോകുന്നതേയുള്ളൂ. അതിനുശേഷം നൽകുന്ന വാഗ്ദാനം പോയി എല്ലാം വിട്ടുപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിക്കുക. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും. ഈ വിളിയുമായി ബന്ധപ്പെടുത്തി 7 വാഗ്ദാനങ്ങളിലൂടെ പറയുന്നുണ്ട്. അതിനെ വളരെ ചുരുക്കമായും പറയാം. 3 വാഗ്ദാനങ്ങളായിട്ട് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ ചുരുക്കത്തിൽ 3 വാഗ്ദാനങ്ങളാണ്. 1, നിനക്ക് സ്വന്തമായി ഒരു ദേശം ഞാൻ നൽകും, നിന്നെ ഞാനൊരു ജനതയാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളെയും ഞാൻ അനുഗ്രഹിക്കും. ദേശം, ജനം, അനുഗ്രഹം, ഈ അനുഗ്രഹമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മൂലം എല്ലാവരും അനുഗ്രഹീതമാകും. ഇപ്പോൾ ലോക ജനതകളെ മുഴുവനും അനുഗ്രഹിക്കുക, ലോക ജനതകളെ മുഴുവൻ അനുഗ്രഹിച്ച് ഒരു കുടുംബമാക്കി മാറ്റുക, ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഇങ്ങനെ ഈ അനുഗ്രഹം ഒരു യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ അബ്രാഹം അനുസരിക്കാൻ തയ്യാറാകണം. അബ്രാഹം വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകണം. വിട്ടുപേക്ഷിക്കാൻ സന്നദ്ധനാകണമെങ്കിൽ അബ്രാഹം വിശ്വസിക്കണം. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന്, തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവനാണെന്ന്, അവൻ വാക്കു പാലിക്കുന്നവനാണെന്ന് അബ്രാഹം വിശ്വസിക്കണം. ആ വിശ്വാസം വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുകയും ചെയ്യണം. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കലും വാങ്ങലുമാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനം, ആ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് അബ്രാഹത്തിൻ്റെ മറുപടി. വാഗ്ദാനങ്ങളുടെ ദൈവമാണ് അബ്രാഹത്തിൻ്റെ ദൈവം. അബ്രാഹം നൽകിയ മറുപടി എന്താണെന്ന് 12:4 വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹം പുറപ്പെട്ടു. വളരെ ചുരുക്കത്തിൽ 2 വാക്കുകൾ, അനുസരിച്ചു, പുറപ്പെട്ടു. അവൻ വിശ്വസിച്ചു, അവൻ അനുസരിച്ചു. ആ അനുസരണം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുകയും ചെയ്തു. അബ്രാഹം വിശ്വാസത്തിൻ്റെ മാതൃകയാണ്. അബ്രാഹം അനുസരണത്തിൻ്റെ മാതൃകയാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസവും അനുസരണവുമാണ് പിന്നീട് ലോക ജനതകൾക്ക് മുഴുവനും ഒരു മാതൃകയും അതുപോലെ തന്നെ രക്ഷയുടെ ഉറവിടവുമായി മാറുക. അബ്രാഹം വിശ്വസിച്ചു, അബ്രാഹം അനുസരിച്ചു. ഈ അനുസരിച്ചുള്ള യാത്ര ഒരു വലിയ തീർത്ഥയാത്രയായിരുന്നു. അബ്രാഹം പ്രതീക്ഷിച്ചത്, അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനങ്ങളൊന്നും ഉടനെ പൂർത്തിയായില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രാഹത്തിന് സന്തതികളുണ്ടായില്ല. സ്വന്തമായൊരു ദേശം തരും എന്ന് പറഞ്ഞിട്ട് അബ്രാഹം മരിക്കുമ്പോൾ പോലും അബ്രാഹത്തിന് സ്വന്തമായൊരു ദേശം എന്ന് പറയാനുണ്ടായിരുന്നില്ല. അവസാനം സാറാ മരിക്കുന്ന സാഹചര്യത്തിൽ സാറായെ സംസ്കരിക്കാൻ വേണ്ടി ഒരു ശവപ്പറമ്പിന് വേണ്ടി വില പറയുന്ന അബ്രാഹത്തിൻ്റെ വിലപേശുന്ന അബ്രാഹത്തിൻ്റെയും അവിടുത്തെ സഹവാസികളുടെയും ചിത്രം നമ്മൾ കാണും. അബ്രാഹം മരിക്കുന്നതിന് മുമ്പ് അബ്രാഹത്തിന് ലഭിച്ച ആകപ്പാടെ ഈ വാഗ്ദത്ത ഭൂമിയിൽ ഒരു ശവപ്പറമ്പുമാണ് മാത്രമാണ് അവകാശമായിട്ട്. എന്നാലും അതൊരു തുടക്കമായിരുന്നു. യാഥാർത്ഥ്യമായി തീരുമെന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയായി കണ്ടില്ലെങ്കിലും അത് പൂർത്തിയാകുന്ന പ്രതീക്ഷയോടുകൂടിയാണ് അബ്രാഹം മുന്നോട്ട് പോകുന്നത്. ദീർഘകാലം കാത്തിരിക്കേണ്ടി വന്നു പ്രതീക്ഷകളുടെ പൂർത്തീകരണത്തിന്. അപ്പോൾ അബ്രാഹം വിശ്വാസത്തിൻ്റെ മാതൃകയാണ്, അബ്രാഹം അനുസരണത്തിൻ്റെ മാതൃകയാണ്, അതുപോലെ തന്നെ അബ്രാഹം പ്രത്യാശയുടെയും മാതൃകയാണ്. അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ അനേകം തവണ അപകടത്തിൽപ്പെടുന്നതായിട്ട് കാണും. ഈ വാഗ്ദാനങ്ങളൊന്നും യാഥാർത്ഥ്യമാവുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളാണ് ചുറ്റും നിൽക്കുന്നത്. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ, അവൾ വന്ധ്യയായിരുന്നു. അബ്രാഹവും സാറയും വൃദ്ധരുമായിരുന്നു. 70 കഴിഞ്ഞ വൃദ്ധർക്ക് ആണ് ദൈവം വിളി നൽകുന്നത്, വാഗ്ദാനം നൽകുന്നത്. എങ്കിലും അബ്രാഹം വിശ്വസിച്ചു തനിക്ക് സന്താനത്തെ ലഭിക്കുമെന്ന്. ഈ സന്താനത്തെക്കുറിച്ചുള്ള വാഗ്ദാനവും ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദാനവും അപകടത്തിലാവുന്നതാണ് ഉടനെ സംഭവിക്കുന്ന കാര്യം. അബ്രാഹം ഹാരാനിൽ ഉറപ്പെട്ടു കാനാനിൽ വന്നു. കാനാനിൽ ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ വെച്ച് സാറ ഫറവോയോട് ശ്രദ്ധയിൽപ്പെടുകയും ഫറവോയുടെ അന്തപുരത്തേക്ക് മാറ്റി പാർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. എല്ലാം അപകടത്തിലാകും എന്ന് തോന്നുന്ന സാഹചര്യമാണ്. അപകടങ്ങളുടെ നടുവിലൂടെ കൈപിടിച്ച് നടത്തുന്നവനാണ് ദൈവം. സാധ്യമായ അപകടങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് അബ്രാഹത്തെയും സാറായെയും സംരക്ഷിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നിരന്തരമായ ഒരു ചിത്രം ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണും. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധേയമായ 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. 13-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ അബ്രാഹം ലോത്തും തമ്മിലുള്ള സംഭാഷണമുണ്ട്. കാലക്രമത്തിൽ അബ്രാഹവും തൻ്റെ കൂടെ പോന്ന സഹോദരപുത്രനായ ലോത്തും വലിയ ധനികരായി. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ വേലക്കാർ തമ്മിൽ കലഹമുണ്ടാകാനുള്ള സാധ്യതയായി. ഈ കലഹം ഉടമസ്ഥരിലേക്കും വ്യാപിച്ചേക്കും എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ അബ്രാഹം ലോത്തിനോട് പറയുന്ന വാക്യമാണ് പ്രത്യേകം ശ്രദ്ധേയം. പതിമൂന്നാം അധ്യായം 8-ാമത്തെ വാക്യം. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ സഹോദരന്മാരാണ്, കലഹമുണ്ടാവരുത്. അതുകൊണ്ട് എന്തു വിട്ടുവീഴ്ചയ്ക്കും ഒത്തുതീർപ്പിനും അബ്രാഹാം തയ്യാറാണ്. എന്ത് നഷ്ടം സഹിക്കാനും അബ്രാഹാം സന്നദ്ധം. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ഏതും നഷ്ടപ്പെടുത്താനും എന്തു നഷ്ടവും സഹിക്കാനും സന്നദ്ധനാണ് അബ്രാഹാം. സാഹോദര്യം നിലനിൽക്കണം. കായന്റെ നിന്ന് വ്യത്യസ്തമാണ് അബ്രാഹത്തിന്റെ നിലപാട്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ച നിഷേധിയായ കായന്റെ അനുസരണക്കേട് തിരുത്തിക്കുറിക്കുകയാണ് അബ്രാഹാം. നമ്മൾ സഹോദരങ്ങളാണ്, കലഹിക്കരുത്. ഈ സഹോദരന് വേണ്ടി മെച്ചപ്പെട്ട അവകാശം നഷ്ടമാക്കാനും അവസാനം രാജാക്കന്മാർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനും ജീവൻ തന്നെ അപകടത്തിലാക്കാനും അബ്രാഹാം സന്നദ്ധമാകുന്നു. ഈ അബ്രാഹാമാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മാതൃകയായി നിൽക്കുക. സോദോം ഗൊമോറ നഗരങ്ങളെ നശിപ്പിക്കാനായിട്ട് ദൈവം നിശ്ചയിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ വഴി തടഞ്ഞുകൊണ്ട് ആ നഗരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമൊക്കെയും അവസാനം 10 നീതിമാന്മാരെങ്കിലും ആ പട്ടണത്തിലുണ്ടെങ്കിൽ അത് നശിപ്പിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത മധ്യസ്ഥ പ്രാർത്ഥനയുടെ മാതൃകയാണ് അബ്രാഹാം. ഇതിനെല്ലാം ഉപരി അബ്രാഹാം വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃകയാണ്. വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. രൂക്ഷമായ പരീക്ഷണം നേരിട്ടതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം. 2-3 സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ എടുത്തു കാണിച്ചു. വന്ധ്യയായ ഭാര്യ, വൃദ്ധരായ ദമ്പതികൾ, അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ, അവസാനം അബ്രാഹത്തിനുണ്ടായ സാറായിൽ ജനിച്ച വാഗ്ദാനത്തിന്റെ പുത്രൻ ഇസഹാക്ക്. ആ ഇസഹാക്കിനെ തന്നെയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. വാഗ്ദാനങ്ങളെല്ലാം ഈ മകനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു മനസ്സിലാവുന്ന അബ്രാഹാം, എന്ന് വിശ്വസിക്കുന്ന അബ്രാഹത്തോടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. 22-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ അവനെ നീ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ദൈവത്തിന്റെ ഈ ആജ്ഞ. തന്റെ ഏക മകനെ ബലിയായി അർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രാഹാം പതറുന്നില്ല, ചോദ്യം ചെയ്യുന്നുമില്ല. ദൈവം എന്ത് ചോദിച്ചാലും കൊടുക്കാൻ സന്നദ്ധനാണ്. വൃദ്ധനും വന്ധ്യരുമായ തങ്ങൾക്ക് ഒരു ശിശുവിനെ നൽകാൻ കെൽപ്പുള്ളവനാണ് ദൈവമെങ്കിൽ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ദൈവമെങ്കിൽ, താൻ കൊടുക്കുന്ന മകനെ സംരക്ഷിക്കാനും തനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് സാധിക്കും എന്ന് അബ്രാഹാം വിശ്വസിച്ചു. തന്റെ മകനെ അവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധനായി. അതുകൊണ്ടാണ് അബ്രാഹത്തോട് 22-ാമത്തെ അധ്യായം 16-18 വാക്യങ്ങൾ ദൈവം പറയുന്നത്. കർത്താവ് അരുളി ചെയ്തു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാണ് അബ്രാഹത്തിന്റെ അനുസരണം. ഇതാണ് അബ്രാഹത്തിന് ലഭിക്കുന്ന വാഗ്ദാനം, അനുഗ്രഹം. അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബാണ് അടുത്ത പൂർവ്വപിതാവായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. യാക്കോബിന്റെ ചരിത്രം 26 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാണ് കാണുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ ഇസഹാക്കിനെ കുറിച്ച് വിവരണമാണ്. 27 മുതൽ 36 വരെയുള്ള അധ്യായങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന യാക്കോബും ഏസാവുമാണ് രണ്ടു സഹോദരന്മാർ. ഇവിടെ ആരംഭിക്കുന്നത് കായന്റെയും ആബേലിന്റെയും കഥ പോലെയാണ്. പരസ്പരം ശത്രുതയിലാകുന്ന സഹോദരന്മാർ, ഇളയവൻ ജ്യേഷ്ഠന്റെ സ്ഥാനം കരസ്ഥമാക്കുകയും വഞ്ചനയിലൂടെയും നുണയിലൂടെയും ജ്യേഷ്ഠൻ ലഭിക്കേണ്ടിയിരുന്ന അനുഗ്രഹം സ്വന്തമാക്കുകയും ചെയ്ത യാക്കോബ് അവസാനം ഭയന്ന് ഓടുകയായി. പിതാവിൽ നിന്ന് അനുഗ്രഹം വഞ്ചനയിലൂടെ വാങ്ങിയ യാക്കോബ് ഭയന്നോടി. അനേക വർഷങ്ങൾ അവൻ പ്രവാസിയായി വിദേശത്ത് കഴിയേണ്ടി വന്നു. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം തന്നെ സ്ഥാനം കരസ്ഥമാക്കുന്നവൻ അഥവാ കാലുവാരുന്നവൻ എന്നാണ്. ഭീരുവാണവൻ, സൂത്രമാണവന്റെ അവന്റെ ശക്തി, അവന്റെ ബലം. സൂക്ഷ്മമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും തന്റെ ഭീരുത്വത്തിന്റെ ഒളിച്ചുകൊടുകയും അതേസമയം സ്വന്തം കാര്യം നേടാൻ ഏതു മാർഗം ഉപയോഗിക്കുകയും ചെയ്യുന്ന വലിയ മനസാക്ഷി ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് യാക്കോബിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ഭീരു, ഒളിച്ചോടുന്നവൻ, സ്ഥാനം കരസ്ഥമാക്കുന്നവൻ. പക്ഷേ അവൻ എപ്പോഴും ഭയമാണ്, ഒളിച്ചോട്ടത്തിലാണ് അവൻ്റെ ബലം. ഇങ്ങനെ ഒളിച്ചോടുന്നവൻ്റെ അടുക്കലാണ് ദൈവം കടന്നു വരിക. ജ്യേഷ്ഠനെ ഭയന്ന് ഒളിച്ചോടുന്ന യാക്കോബ് വഴിയരികിൽ തളർന്നു വീണു. അവനോടെ കിടന്നുറങ്ങി ഉറങ്ങിക്കിടന്ന യാക്കോബിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം വിടർന്നു. ഒരു സ്വപ്നമുണ്ടായി യാക്കോബിന്. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരുന്ന കോവണി, കോവണിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം, ദൈവത്തിൽ നിന്ന് താഴേക്ക് വരുന്ന മാലാഖമാര്. ഈ ദർശനത്തിന് ശേഷം യാക്കോബ് എണീക്കുമ്പോൾ പറയുന്നൊരു വാഗ്ദാനമുണ്ട്, അഥവാ യാക്കോബിന് ദൈവം നൽകുന്ന വാഗ്ദാനം. ആദ്യമേ 28-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം യാക്കോബിന് നൽകുന്ന വാഗ്ദാനം ഇപ്രകാരമാണ്: ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമുഖത്തെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. കൂടെ നടക്കുന്ന ദൈവം, പരാജിതന്റെ അടുക്കൽ കടന്നു വന്ന് അവന് സംരക്ഷണം നൽകുന്ന ദൈവം, ഇതാണ് യാക്കോബിന്റെ ദൈവം. ഭീരുവായ യാക്കോബിനെ ദൈവം കൈവിടുന്നില്ല. പരാജിതനായി ഭയന്ന് ഉറങ്ങുന്നവനെ അവൻ ഉപേക്ഷിക്കുകയല്ല, ശക്തിപ്പെടുത്തുകയാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നത് എളിയവരെയാണ്, ചെറിയവരെയാണ്. ഇങ്ങനെ ഇളയവരിലൂടെയും എളിയവരിലൂടെയും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനമാണ് യാക്കോബിലൂടെ കാണുക. യാക്കോബിന്റെ ചരിത്രം ഹാരാനിൽ തുടർന്നു. അവിടെ അദ്ദേഹം സമ്പന്നനായി, ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി, 12 ഗോത്രപിതാക്കന്മാരോട് ജനിച്ചു. അതിനുശേഷം മടങ്ങി വരുന്ന യാക്കോബ് വീണ്ടും ഭീരുവായിട്ടാണ് നിൽക്കുന്നത്. ഏസാവിനെ നേരിടാൻ ഭയപ്പെടുന്ന യാക്കോബ്, ഒളിച്ചോടാനായിട്ട് ഒരുങ്ങുന്ന യാക്കോബ്, യാബോക്ക് നദീതീരത്ത് ഉറങ്ങിക്കിടക്കുന്ന യാക്കോബിനെ, ഭയമുള്ളൊതുക്കി ഉറങ്ങുന്ന യാക്കോബിനെ ദൈവം തട്ടി ഉണർത്തി അവനുമായി ഒരു മൽപ്പിടുത്തം നടത്തി നേരം വെളുക്കുന്നതുവരെ. ആ മൽപ്പിടുത്തത്തിലൂടെയാണ് യാക്കോബ് ശക്തിയാർജിക്കുന്നത്. യാക്കോബ് ദൈവത്തിൽ നിന്ന് ആർജിച്ച ശക്തി, അതിലൂടെ പുതിയ മനുഷ്യനായി. യാക്കോബിന് പേരുമാറി യാക്കോബിനെ ഇസ്രായേൽ എന്ന് ദൈവം വിളിച്ചു. 32-ാമത്തെ അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിവേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നായിരിക്കും വിളിക്കപ്പെടുക. ഇനി വഞ്ചകനും ഒളിച്ചോടുന്നവനുമല്ല, നേരിടുന്നവനാണ്. ദൈവത്തോടും ജനങ്ങളോടും നേരിട്ട് മൽപ്പിടുത്തം നടത്തുന്നവനാണ്, ധൈര്യമുള്ളവനാണ്. ഈ ഇസ്രായേലാണ് ദൈവത്തിന്റെ ജനമായി പിന്നീട് മാറുന്നത്. ഏസാവിനെ കണ്ടുമുട്ടുമോ നമുക്കറിയാം. പ്രതീക്ഷിച്ചതുപോലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം ശുഭമായി മുന്നോട്ട് പോവുകയാണ്. യാക്കോബ് രണ്ട് പേരുകൾ കൊടുക്കുന്നുണ്ട് സ്ഥലത്തിന്. തന്റെ തുടക്കത്തിലും തന്റെ തിരിച്ചുവരവിന്റെ അവസാനത്തിലും ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലങ്ങൾ. ആദ്യത്തേന് ബെഥേൽ എന്ന് പറയും, ദൈവത്തിന്റെ ഭവനമാണിത്. രണ്ടാമത്തേന് പെനുവേൽ എന്ന് പറയും, ഞാൻ ദൈവത്തെ മുഖാഭിമുഖം കണ്ടു. ദൈവഭവനവും ദൈവത്തിന്റെ മുഖവും യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ അനുഭവങ്ങളാണിത്. യാക്കോബിന്റെ മക്കൾ 12 പേര്, അവരിലൊരുവനാണ് ജോസഫ്. ആ ജോസഫിനോട് യാക്കോബിന് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അത് മറ്റ് സഹോദരന്മാരുടെ അസൂയയ്ക്ക് കാരണമാവുകയും ചെയ്തു. യാക്കോബിന്റെ മക്കളുടെ ചരിത്രം, പ്രത്യേകിച്ചും ജോസഫുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഉൽപ്പത്തി 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. എപ്രകാരമാണ് ജോസഫിനോടുള്ള യാക്കോബിന്റെ പ്രത്യേക സ്നേഹം സഹോദരന്മാരുടെ അസൂയയ്ക്കും വിദ്വേഷത്തിനും കാരണമായതെന്നും, എപ്രകാരം അത് ശത്രുതയിലേക്കും അത് കൊല്ലാനുള്ള തീരുമാനത്തിലേക്കും ഒക്കെ നീങ്ങിയെന്നും ഈ വിവരണത്തിൽ കാണാം. അടിമയായി വിൽക്കപ്പെട്ട ജോസഫ് വിശുദ്ധനായ മനുഷ്യൻ, ദൈവത്തിന്റെ പ്രമാണത്തിനോ തന്റെ മനസാക്ഷിക്കോ വിരുദ്ധമായി ഒന്നും ചെയ്യാത്തവൻ, വിശ്വസ്തത പാലിക്കുന്നവൻ, അതിനുവേണ്ടി ഏത് ത്യാഗവും ഏറ്റെടുക്കാൻ സന്നദ്ധനായവൻ. തടവറയിൽ വെച്ച് അദ്ദേഹത്തിന് ലഭിച്ച പ്രത്യേകമായ ദൈവിക ദർശനങ്ങളും ദർശനങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും വഴി ഈജിപ്തിന്റെ അധികാരസ്ഥാനത്തേക്ക് ഉയർന്ന ജോസഫ്, ആ ജോസഫിനെ തേടി വരുന്ന സഹോദരന്മാര്, ജോസഫിനെ അടിമയായി വിറ്റതിൽ ഭയപ്പെടുന്ന സഹോദരന്മാർ, ആ സഹോദരന്മാരുമായുള്ള ജോസഫിന്റെ ബന്ധത്തിൽ നിന്നാണ് ഈ കഥയുടെ കേന്ദ്രവത്തായ ആശയം വ്യക്തമാവുന്നത്. 44-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ യൂദ ജോസഫിനോട് പറയും, ബാലനു പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തന്റെ അനുജനായ ബെഞ്ചമിനെ കൂടി ഈജിപ്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട ജോസഫാണ് അവസാനം ബെഞ്ചമിനെ തടവിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ബെഞ്ചമിനെ തടവിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യൂദ പറയുക, അവനു വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം. ഇങ്ങനെ സഹോദരന് വേണ്ടി സഹോദരൻ ജാമ്യം നിൽക്കാൻ തയ്യാറാകുന്ന, സഹോദരന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വയം അടിമയാകാൻ തയ്യാറാകുന്ന യൂദായുടെയും അവസാനം സഹോദരങ്ങളോട് നിരുപാധികൾ ക്ഷമിക്കുന്ന ജോസഫിന്റെയും ചിത്രമാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. 45-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഇപ്രകാരം കാണും: എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. സാഹോദര്യം പുനഃസ്ഥാപിക്കുന്നതിന്റെ ചിത്രമാണ് ഇവിടെ കാണുക. അബ്രാഹോ ലോത്തും മുതൽ ഇങ്ങോട്ട് ജോസഫും സഹോദരന്മാരും വരെയുള്ള ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം സാഹോദര്യത്തിൻ്റെതാണ്. തകർന്നു പോകുന്ന സഹോദര ബന്ധങ്ങൾ, പക്ഷെ അത് കൂട്ടിക്കിണക്കുന്ന സാഹോദര്യം, ക്ഷമിക്കുന്ന സ്നേഹം. ഈ സ്നേഹത്തിന് അവരെ പ്രാപ്തരാക്കുന്നത് അവരുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. പിതാക്കന്മാരുടെ ചരിത്രം അവസാനിക്കുമ്പോൾ വ്യക്തമാകുന്ന ദൈവത്തിൻ്റെ ചിത്രം ഇതാണ്. ഒരു പേരു ചൊല്ലി വിളിക്കുന്ന ദൈവം, അടുത്തു വരുന്ന, ബന്ധപ്പെടാൻ കഴിയുന്ന, ഞാൻ നീ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ദൈവം. ആ ദൈവമാണ് വാഗ്ദാനം നൽകുന്നത്, ആ ദൈവമാണ് വഴി നടത്തുന്നത്, ആ ദൈവമാണ് എപ്പോഴും സംരക്ഷിക്കുന്നത്. കൂടെ നടക്കുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവം, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം. ആ ദൈവം ഇടയന്മാരെ പോലെ ഇടയന്മാരുടെ ഇടയനായി കഴിഞ്ഞു. ആ ദൈവം അനുസരണം ആവശ്യപ്പെടുന്നു, പക്ഷേ അനുസരിക്കുന്നവന് അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നു. ആ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ഈ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു, നിങ്ങൾക്ക് സ്വന്തമായൊരു ദേശം നൽകുമെന്നും ആ ദേശ നിങ്ങളിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്നുമുള്ള വാഗ്ദാനം. അബ്രാഹത്തെ ദൈവം വിളിച്ചതിൻ്റെ മുഖ്യമായ ലക്ഷ്യവും ഇതായിരുന്നു. അബ്രാഹത്തിനും മക്കൾക്കും വേണ്ടിയല്ല ദൈവം അബ്രാഹത്തെ വിളിച്ചത്, അതെല്ലാവർക്കും വേണ്ടിയാണ്. നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. എങ്ങനെയാണ് ഈ വാഗ്ദാനം നിറവേറിയത്? അത് തുടർന്നു വരുന്ന ചരിത്രത്തിൽ നമ്മൾ കാണും. ഇപ്പോഴെ പ്രാർത്ഥനകളോടുകൂടി നമുക്ക് ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പരസ്പരം മനസ്സിലാക്കാനാവാതെ അകന്നുപോകുന്ന മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയും അബ്രാഹം എന്നൊരു വ്യക്തിയെ പേരു ചൊല്ലി വിളിച്ച് അവനെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്ത് അവന് നൽകിയ വാഗ്ദാനം അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കിയല്ലോ. അങ്ങയുടെ പുത്രന് മനുഷ്യനായി അവതരിക്കുന്നതിന് വേണ്ടി വഴിയൊരുക്കുകയാണ് അബ്രാഹത്തിന്റെ വിളി മുതൽ ഇങ്ങോട്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, പിതാവിനായ അബ്രാഹത്തെ പോലെ അങ്ങില് അങ്ങയുടെ വാക്കിൽ ഉറച്ചു വിശ്വസിക്കാനും അങ്ങ് ആവശ്യപ്പെടുന്നതും അനുസരിക്കാനും അങ്ങ് ആവശ്യപ്പെടുന്നതും നൽകാനും ഉള്ള കൃപ ശക്തി അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അബ്രാഹത്തെ പോലെ, പിതാവായ വിശ്വാസികൾ പിതാവായ അബ്രാഹത്തെ പോലെ ഉറച്ചു വിശ്വസിക്കാനുള്ള ആ കഴിവ്, ആ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നന്ദി.
ആയിരിക്കും.